നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അറിഞ്ഞതും അറിയാത്തതിൽ ലഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവേലിൽ നമ്മളോട് സംസാരിക്കുന്നു. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ, വി ബിൽഡേഴ്സ് ഓക്ലൻഡ്, കൃപ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓക്ലൻഡ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം. വി ബിൽഡേഴ്സ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും. വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800 5747 22. വിശ്വസിക്കാം, വിദഗ്ധരെ.
ഇപ്പോൾ അറിഞ്ഞതും അറിയാത്തതും, ഇതിൽ ലഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവേലുമായുള്ള അഭിമുഖത്തിന്റെ മൂന്നാം ഭാഗം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ലഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവേലി തന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിലെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. ഇന്നത്തെ ഈ അവസാന അധ്യായത്തിൽ തന്റെ റിട്ടയർമെന്റ് ജീവിതം എങ്ങനെ ആനന്ദപ്രദമാക്കുന്നുവെന്നും ഭാവി സ്വപ്നങ്ങളെക്കുറിച്ചും ഉള്ളു തുറക്കുന്നു.
നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്നാണ് ഇപ്പൊ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പല വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടെ പോകുമ്പോഴും അതിനെല്ലാം പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ മിഷനിൽ പറയുന്ന പോലെ തന്നെ സർവീസ് വിത്ത് സ്മൈൽ എന്നുള്ള ആ ഒരു മോട്ടോ കൊണ്ടു നടന്നെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഏതൊക്കെ സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏത് സ്റ്റേറ്റിൽ വർക്ക് ചെയ്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റുമോ?
എനിക്ക് ഡൽഹി, നാഗാലാൻഡ്. നാഗാലാൻഡ് ഒരു നല്ല പ്ലേസ് ആക്ച്വലി.
അവിടെ അന്ന് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നു.
അന്ന് ടെററിസ്റ്റ് അല്ല, ആക്ച്വലി അവർ ഇന്റേണൽ ഫൈറ്റിങ്ങുകൾ, അവർ കോഹിമെ നാഗാസും തമ്മിലുള്ള ഭയങ്കര റിഫ്റ്റുള്ള ടൈമായിരുന്നു അവിടെ. അപ്പം അത് കാരണം നമുക്ക് നമ്മളെ കെൻഡ് ഹോസ്പിറ്റലിലെ വീട്, ഹോസ്പിറ്റലിൽ നമ്മളെ മെസ്സ് ഇത്രയുള്ളൂ, നമുക്ക് പെർമിഷൻ ഉള്ളു. അപ്പം വല്ലപ്പോഴും നമുക്കിങ്ങനെ വല്ല സാധനങ്ങൾ വാങ്ങിക്കുകയാണ്, വീട്ടിൽ പോവാണ്, എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിലേ അന്നേരം. പിന്നെ നമ്മൾ അവർ മാസത്തിൽ ഒരിക്കയോ 15 ഡേയ്സിൽ ഒരിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ നേരത്തെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ബസ് വിടും. ഇപ്പം ബസ്സിൻ്റെ കൂടെ, ബസ്സിൽ തന്നെ ഒരു 3-4 ആംഡ് സോൾജേഴ്സും കൂടെ നമ്മളെ കൂടെ വരും. എന്തെങ്കിലും കൺഫ്രണ്ടേഷൻ ഉണ്ടായാൽ അവര് അവര് റിട്ടാലിയേറ്റ് ചെയ്യും. അപ്പൊ അത് കാരണം അവര് വരും. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ പോണ സമയത്ത് ഇവര് ഒരു ഈ ബസ്സിന് വിടുന്നേ ഇല്ല, അവര് കംപ്ലീറ്റ്ലി ഇവര് വന്നങ്ങ് തടഞ്ഞ് നിർത്തുമായിരുന്നു. അപ്പൊ ആ ഡ്രൈവർക്കും എന്താ ചെയ്യേണ്ടത്, ബിക്കോസ് അതിനകത്തൊക്കെ ലേഡീസും ഫാമിലീസും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ട് അവരോട് നല്ലോണം പറഞ്ഞു, ഇതിനകത്ത് ലേഡീസാണ് ഉള്ളത്, വേറെ ഇവിടെ വേറെ പ്രോബ്ലം ഒന്ന്, ഫാമിലി ഷോപ്പിങ്ങിന് പോവുകയാണ്, അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനൊക്കെയാണ്. കുറേ അവരുടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വിട്ടു. പക്ഷെ നമ്മളെ പിന്നെ ഷോപ്പിങ്ങിനൊന്നും കൊണ്ടുപോയില്ല, നമ്മളെ തിരികെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകുന്നു കാൻറ്റോൺമെൻറ്റിൽ. അങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിരുന്നു ആ നാഗാലാൻഡ്.
അപ്പൊ ഇഷ്ടപ്പെട്ടതും പക്ഷെ നാഗാലാൻഡ് ആണെന്നാണോ പറയുന്നത്?
വൺ ഓഫ് ദ നൈസ് പ്ലേസസ് നാഗാലാൻഡ് എന്നുവെച്ചാൽ വെളിയിൽ ഔട്ട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെരി ഫ്രീക്വൻ്റ് നമുക്ക് ഗെറ്റ് ടുഗെദേഴ്സും ഗെയിംസും പ്ലേയും ഒക്കെ കുട്ടികളെയും ഇപ്പം നമുക്ക് നമ്മൾ മാത്രം പോയി എൻജോയ്, നമ്മളെ കുഞ്ഞുങ്ങളെ പാവിക്ക് വേണ്ടി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഗെയിംസും ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നല്ല സിഇഒ ഉണ്ടായിരുന്നു അവിടെ. എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹെഡ് ഓഫ്
ദ
അങ്ങനെ.
ഏതെങ്കിലും യുദ്ധത്തിന്റെ പാർട്ടായിട്ട് സെർവ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ?
ഇല്ല, യുദ്ധത്തിന്റെ പാർട്ടായിട്ട് കാർഗിൽ വോർ ടൈമിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ കാഷ്വാലിറ്റിയിലെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ദെ വിൽ കം ടു ദ പെരിഫറി ഹോസ്പിറ്റൽസ്, അതായത് വേർ ഈ എയർ ഇവാക്വേഷൻ ചെയ്തല്ലേ അവർ വരുന്നത്. അപ്പം ആദ്യം ഡിസ്റ്റൻസിൽ അവർ ട്രാവൽ ചെയ്യൂലല്ലോ. അപ്പം ആ നിയറസ്റ്റ് ഹോസ്പിറ്റൽ എപ്പോഴും ഡൽഹി, അതും ഓൾ സ്പെഷ്യാലിറ്റീസ് അവൈലബിൾ ഉള്ള ഹോസ്പിറ്റലും കൂടി ആയിരിക്കണം അവിടെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുണ്ടെങ്കിൽ അവർ പ്രത്യേകം രണ്ട് മൂന്ന് വാർഡ്സ് എമർജൻസി ക്രിയേറ്റ് ചെയ്തിട്ട്
പെട്ടെന്ന് സെറ്റപ്പ് ചെയ്ത്
നമ്മൾ അവിടെ കെയറിങ് ഡ്യൂട്ടിയിൽ നമ്മൾ ചെയ്യണം.
അവിടെ സെർവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ
ഹോസ്പിറ്റൽസിലൊക്കെ സെർവ് ചെയ്തു.
അപ്പോഴൊക്കെ നല്ലൊരു മനക്കരുത്ത് ആയിരിക്കുമല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്.
ഓരോന്നും കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. വൈകുന്നേരം വീട്ടിലൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പോവുക, അവർക്കും ധൈര്യം കൊടുക്കണം, നമ്മളും ധൈര്യം എടുക്കുക, പിന്നെ അവരുടെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ. അപ്പം അത് കാരണം അങ്ങനെ സ്ട്രോങ് കരുത്തലോടുകൂടി ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോവുക.
കേരളത്തിലല്ലാത്ത സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തപ്പോൾ മലയാളി സൈനികരുമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ?
ആ, നമ്മളെ സോൾജേഴ്സ് എല്ലാം പല ഡിഫറെൻ്റ് അധികവും ആക്ച്വലി ബേസിക്കലി നോക്കുകയാണെങ്കിൽ അബൌട്ട് 40% യു വിൽ നമ്മളെ ആൾക്കാരെല്ലാം മലയാളീസാണ്. നഴ്സിംഗ് ഫീൽഡ് നോക്കിയാലും അതെ ഒക്കെ ഉണ്ട്. ആ, എല്ലാവരും അവരിങ്ങനെ ഒരു സ്ലൈറ്റ്ലി നമ്മളെ അപ്രോച്ച് ചെയ്യാനും ഇങ്ങനെ ബിയേഡ് റിമാർക്സും ഒക്കെ പാസ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. വി ട്രൈ ടു ബി വെരി ഫ്രണ്ട്ലി വിത്ത് ദം, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ലൈക്ക് നമ്മൾ മൂവ് ചെയ്യും. വെരി ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ദെൻ ദ വിൽ മിസ്യൂസ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് സ്മോൾ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആകുമ്പോഴൊക്കെയാണ് പ്രോബ്ലം. പിന്നെ ഡേ ഡ്യൂട്ടി എവറിബസി ബിസി റണ്ണിങ് റൗണ്ടും ഓപ്പറേഷനും അത് ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങള്.
കേരളത്തില് കൊച്ചിയിലും പിന്നെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ?
ഇല്ല, കണ്ണൂര് ലാസ്റ്റ് പോസ്റ്റ്. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. അപ്പൊ വീടിന് വേണ്ടിയിട്ട് ഞാൻ നേരം ഇവിടെ പ്രോപ്പർട്ടി ഒക്കെ ഭാഗം ചെയ്ത സമയമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മൾ തറവാട്ട് വീട്ടിൽ പോയി എങ്ങനെയാണ് നിൽക്കുന്ന കുറെ. ഇപ്പൊ നമ്മൾ ഷിഫ്റ്റിംഗ് ആ വീട്ടിലെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകണ്ടേ, അപ്പൊ ഒരാളുടെ വീട്ടിൽ കൊണ്ട് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു വീട് എന്നാ ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങള് പുള്ളി ഹസ്ബൻഡ് ഏരിയയിൽ ഞങ്ങൾ വീടുണ്ടാക്കി.
അപ്പൊ എവിടെയാണ് നാട്ടില്?
അത് കുമാരനെല്ലൂർ, കോട്ടയത്ത്.
കോട്ടയം അടുത്ത്.
അപ്പൊ ഞാന് പക്ഷെ അവര് ഞാൻ ചോദിച്ചത് കൊച്ചി. ഞാൻ കൊച്ചി ഓൾറെഡി ഇരുന്ന്, കൊച്ചി കോട്ടയം വലിയ ദൂരം ഇല്ലല്ലോ. കൊച്ചിയും ചോദിച്ചു, കണ്ണൂറും ചോദിച്ചു. അപ്പൊ അവര് തന്നത് കണ്ണൂറാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കണ്ണൂർ ഓവർ നൈറ്റോ ഫൈസ് വരാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ കണ്ണൂർ പോസ്റ്റിംഗ് കിട്ടി. ആ ടൈമിൽ വീട് റെഡിയായി ഞങ്ങളുടെ.
അപ്പോൾ കണ്ണൂര് ജോലി ചെയ്യുമ്പോഴാണ് റിട്ടയർമെന്റിലേക്ക് വരുന്നത്.
റിട്ടയർമെന്റ് ആവാനായി നമുക്കറിയാമല്ലോ, എന്നുവെച്ചാൽ 56 years ഒരു ലെഫ്റ്റനന്റ് കേണലിന്റെ സർവീസ്, 56 years. ആറ്റ് 56 യു ഹാവ് ടു റിട്ടയർ. ഇഫ് യു ഗെറ്റ് പ്രൊമോഷൻ നെക്സ്റ്റ് റാങ്ക് കേണൽ പോവുകയാണെങ്കിൽ യു ക്യാൻ ഡു 1 more year ഓഫ് സർവ്, 57 ഇയർ ചെയ്യാം. അല്ല, നെക്സ്റ്റ് പ്രൊമോഷൻ ബ്രിഗേഡ് വരെ കിട്ടിയെങ്കിൽ 58 വരെ, 8 years വരെ ചെയ്യാം. അപ്പോൾ ഓരോ റാങ്ക് അനുസരിച്ച്, ഇയേഴ്സ് അനുസരിച്ച്, റാങ്കും അനുസരിച്ചാണ് നമ്മുടെ റിട്ടയർമെൻറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ 56 ആയപ്പോഴത്തേക്കും ഞാൻ ലെഫ്റ്റനന്റ് കേണൽ ആയിരുന്നു. അപ്പോൾ പിന്നെ ഐ ഹാഡ് ടു റിട്ടയർ. സോ അതനുസരിച്ച് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പോസ്റ്റിംഗ് കണ്ണൂർ ചോദിച്ചു, നാട്ടിൽ ചോദിച്ചു വന്നു. ബിക്കോസ് ഒരു വീട് കൺസ്ട്രക്ഷന് ഞാൻ വളരെ ദൂരെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ടിരിക്കുമ്പം വിളിച്ചാലൊക്കെ വരാൻ പ്രയാസമല്ല. അപ്പം ആ ചോദിച്ചപ്പോൾ അവരെന്തായാലും ദേ വെ ഗുഡ് ഇനഫ് ദേ ഗേവ് മീ. അപ്പം അത് കാരണം അത് വീട് കൺസ്ട്രക്റ്റായി.
അപ്പം ഇപ്പം സ്വസ്ഥമായ ഒരു റിട്ടയർമെൻറ്റ് ലൈഫാണോ കുമാരനെല്ലൂർ നയിക്കുന്നത്?
അതെ, കുഴപ്പമില്ല. ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ
ഹസ്ബൻഡ്
ഡയഗ്നോ 2017 ഞങ്ങൾ ന്യൂസിലൻഡിൽ 16 വന്ന് 17 ഞങ്ങൾ പോയി 6 months അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞ് 18 ഇങ്ങനെ പുള്ളിനെ ഡയഗ്നോസ് ചെയ്തത് ബീറ്റാസെൽ ലിംഫോമ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാളെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സഡൻലി ഇത് ലങ്സിലോട്ട് എഫക്റ്റായി. അങ്ങനെ ഒത്തിരി എന്നാലും കുറെ കഷ്ടപ്പെട്ടില്ല. കീമോതെറപ്പി ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും ഹീ റിക്കവേർഡ് ക്വൈറ്റ് എല്ലോട്ട്. എൻ്റെ വീടിനകത്ത് കുറേ ജോലിയൊക്കെ ചെയ്യും, ഇങ്ങനെ കൃഷിയുടെ പണിയൊക്കെ, നമ്മളെ വീട്ടിൽ സ്ഥലം ഉണ്ട് ഒക്കെ ചെയ്യുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടുവേർഡ്സ് ദി എൻഡ് പിന്നെ ആഹാരമൊക്കെ കഴിക്കാണ്ടായി, തീരെ ആഹാരം അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പുള്ളി വീക്കായിട്ട് അങ്ങനെ ഇതായത്. പിന്നെ ഓക്സിജൻ കപ്പാസിറ്റിയും ലങ്സിലെ കുറഞ്ഞു തുടങ്ങി. കീമോതെറപ്പി പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. റേഡിയേഷൻ ഈ സ്റ്റേറ്റിൽ കൊടുക്ക, ഈ കണ്ടീഷനിൽ
പറ്റില്ല. അങ്ങനെ 2020
ഹസ്ബൻഡ്
മരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഓക്ലൻഡിൽ ആരെ കാണാനാണ് മകൻ ഉണ്ട്?
മകൻ ഇവിടെ ഉണ്ട്.
എത്ര മക്കളാണ്? എങ്ങനെയാണ് ഫാമിലി? ആരെങ്കിലും മിലിറ്ററി സർവീസിലോട്ട് വരുകയോ വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ?
മകൻ ആക്ച്വലി വളരെ ഇഷ്ടമായിരുന്നു. അമ്മേനെ ഇത് കണ്ടിട്ട് ആർമിയിൽ വരാൻ വളരെ ഇഷ്ടമാണ്. ആർമി ജോയിനും ചെയ്തു, ജോയിൻ ചെയ്തു. പക്ഷേ ഇവര് ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ് ഭയങ്കര വെരി ഹാർഡ് ട്രെയിനിങ് ആണ്. അങ്ങനെ ഈ ട്രെയിനിങ് പീരിയഡിൽ തന്നെ ടുവേർഡ്സ് ചെയ്യേണ്ട ഒരു 2-3 വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവസാനം അവർ ഈ ക്രോസ് കൺട്രി റേസിങ്ങും ട്രെഞ്ച് ജമ്പിങ്ങും, ഒരു 9 feet ട്രെഞ്ച് ഇവിടെ നിന്നിട്ട് അവർക്ക് അക്രോസ് ജമ്പ് ചെയ്യണം. ആ ജമ്പില് ആ മുട്ടിൻ്റെ ഒരു ലിഗമെൻ്റ് ടെയറായിപ്പോയി. അപ്പോൾ അത് കാരണം കുറേ ഹോസ്പിറ്റലൈസേഷനൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ വെയിറ്റ് എടുക്കാൻ പറ്റൂലല്ലോ ലെഗിന് അധികം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ അതേ അവർ സർവീസ് വെക്കില്ല. ബിക്കോസ് ബേസിക്കലി ഒരു സോൾജർ ഫിറ്റായിരിക്കണം എന്നല്ലേ അവർക്ക് വേണ്ടത്. നീ ഇന്ന സ്ഥലത്ത് പോകുന്ന പറഞ്ഞാൽ ഗ്ലേസിയർ പോ, സിൽക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഔട്ടായി. വളരെ ഡിപ്രഷനായിരുന്നു, കുറേ വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞു വേണ്ട എനിക്ക് ഇന്ന ഇന്ത്യയിൽ നിൽക്കേണ്ട, ഞാൻ വെളിയിൽ പോയി പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ന്യൂസിലൻഡിൽ കൊച്ചിനെ പോയി ആരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ കോഴ്സിന് ഇവിടെ കിട്ടി. MBA പഠിക്കാനാണ് ഇവിടെ വന്നത്. അങ്ങനെ ഇവിടെ കോഴ്സ് ചെയ്തു. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ട് കമ്പനി ചെയ്തു. ആ കമ്പനി തന്നെ പിന്നെ മോനെ അബ്സോർബ് ചെയ്തു അതിലോട്ട്.
അപ്പം മോനെ സന്ദർശിക്കാൻ എല്ലാ വർഷവും വരാറുണ്ടോ ഓക്ലൻഡിലോട്ട്?
ഞങ്ങൾ ആദ്യം ഉള്ളപ്പോൾ സമയത്ത് എല്ലാ വർഷവും ഞങ്ങൾ വരും, രണ്ടുപേരും കൂടെ വരും. 14 വന്നു, 16 വന്നു, 17 വന്നു. പിന്നെയാണ്
കോവിഡായി.
കോവിഡായി, ഹസ്ബൻഡ് ഇങ്ങനെ ഡയഗ്നോസിസും ആയി, പിന്നെ ഷട്ട് ഡൗൺ ആയില്ലേ കംപ്ലീറ്റ്ലി. അത് കഴിഞ്ഞ് ഇപ്പോൾ 22 രണ്ടാമതെല്ലാം റീഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ തന്നെ വന്നു. 22 വന്ന് 6 months നിന്നിട്ട് പോയി. പിന്നെ 23 വന്നു, ഇപ്പൊ 24. എനിക്ക് 2025 വരെ എന്റെ വിസ പെർമിറ്റ് ഉണ്ട്.
അപ്പോൾ ഒന്ന് തിരിച്ച് നാട്ടിലൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ? ഈ എങ്ങനെയാണ് സമയം എൻജോയ് ചെയ്യുന്നത്?
എനിക്ക് സിംഗിങ് ഒത്തിരി ഇഷ്ടമാണ്. നല്ല പാട്ട് പാടാനും ഒക്കെ ഇതിട്ടാണ്. മ്യൂസിക് കേൾക്കാനും ഇഷ്ടമാണ്. ഇവിടുത്തെ മ്യൂസിക്കൽ പ്രോഗ്രാം ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ആ കുട്ടികളുടെ, അല്ലേ? ഞാൻ ഒത്തിരി കേട്ടു അത് രണ്ടു
FM-ല്.
പിന്നല്ലാണ്ട് ഞാൻ എന്നും പ്രോഗ്രാംസ് ഒക്കെ കേൾക്കും, വേറെയും സോങ്സ് ഒക്കെ കേൾക്കും. പിന്നെ നമ്മളെ സർവീസിൽ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ പ്രോഗ്രാംസിൽ എന്തെങ്കിലുമൊക്കെ മീറ്റ്, നമ്മളുടെ സോഷ്യൽ ഗെറ്റ് ടുഗെദർ, ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഇവർ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഞാൻ പാടും. പക്ഷെ ഇപ്പൊ എന്റെ ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയെങ്കിലും ആ ലൈക്ക്, നമ്മളെ ബേസിക് ഒരു ഇൻസ്റ്റിങ്ക്ട് നമുക്കുണ്ടല്ലോ എപ്പോഴും.
മിലിറ്ററി ഗെറ്റ് ടുഗെദറിലൊക്കെ പാടുമായിരുന്നു.
പാടുമായിരുന്നു ഞാൻ.
ഇപ്പൊ ഞങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടാനായിട്ട് ഓർമ്മയുണ്ടോ?
ഇംഗ്ലീഷ് സോങ് കുറച്ച് പാടിയാൽ മതിയോ?
മതി.
Such feelings coming in my way, and there is wonder in it, everything I see. Not a cloud in the sky, got the sun in my eyes, and I won't be surprised if it's a dream. Everything I want the world to be is now coming true, especially for me. Is the love that I found ever since you've been around. Your love put me on the top of the world. I'm on the top of the world, looking down on creation, and the only explanation I can find is the love that I found ever since you've been around. Your love put me on the top of the world.
Excellent, excellent. നല്ല രസമുണ്ടായിരുന്നു.
സിംഗിങ് ഒരു വലിയ പാഷനാണ്.
എനിക്ക്
വീക്ക്നെസ്.
ഒരു പാട്ട് കൂടെ പാടാൻ പറ്റുമോ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചോദിക്കുവാണ്. ഇഫ് ഐ എം നോട്ട് റിക്വസ്റ്റിംഗ് ടു മച്ച്.
ലിറിക്സ് തെറ്റുപറ്റി ക്ഷമിക്കണം,
അത് കുഴപ്പമില്ല.
Sunday morning, up in the walk, I think I'll take a walk in the park. Hey, 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 it's a beautiful day. Hi, 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 beautiful Sunday. This is my beautiful day. When you say that you love me, hi, beautiful day.
Wonderful, wonderful. Excellent. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 30 വർഷക്കാലം ഔദ്യോഗിക ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ടും പീസ്ഫുള്ളായിട്ടും ചെറിയ ചെറിയ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, പൂർത്തീകരിക്കാൻ സാധിച്ചു. തിരിഞ്ഞു നോക്കുമ്പോഴേ എന്താണ് ജീവിതത്തെക്കുറിച്ചൊരു ഒരു അപ്രോച്ച് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് പ്രസന്നയിൽ നിന്നും എന്താണ് ഞങ്ങൾക്ക് കിട്ടാൻ ഒരു അഡ്വൈസ്?
വളരെ അഭിമാനം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഞാൻ ഈ സർവീസ് ചെയ്തു, ആ ബ്ലഡിൻ്റെ ഇതുകൊണ്ടുള്ള എനിക്ക് കറേജ് അന്ന് എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ സർവീസ് ചെയ്യാൻ പറ്റി. അപ്പം ഇന്ന് ഞങ്ങൾക്ക് അന്ന് വലിയ റെമ്യൂനറേഷൻ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും വേറെ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് യു കെ നോട്ട് കമ്പയർ, അത്ര പേ സ്കെയിലാണ് ഇന്ന് നമ്മുടെ ഈവൺ എ ലെഫ്റ്റനൻ്റ് ഇൻ ദ സർവീസ് ഗെറ്റ്സ്. അപ്പോൾ ഞാൻ പറയുന്നത് ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഡിഗ്നിഫൈഡ്, നല്ലൊരു ഡിഗ്നിഫൈഡ് സർവീസാണ്. ഗേൾസ് ഷുഡ് കം ഫോർവേഡ് ഫോർ ദിസ്. ആൻഡ് ഒരു പ്ലസ് ടു അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, ബേസിക് സയൻസും. യു ഷുഡ് നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ബിക്കോസ് നമ്മൾ വേറെ ഒത്തിരി പീപ്പിളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പം ബേസിക്കലി ഇംഗ്ലീഷും ഇത്തിരി ജനറൽ നോളജും നമ്മൾ ബേസിക് സയൻസ് സബ്ജക്ട്സും ഒക്കെ പഠിച്ച ഓൾ ഗേൾസ് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ ഇതിനേം കാട്ടി സുഖമായിട്ടുള്ളൊരു ജോബ് കിട്ടുകയല്ല. നോട്ട് ഓൺലി എ വെരി ഡിഗ്നിഫൈഡ് ആൻഡ് സെക്യൂർഡ് ജോബ്. ഇപ്പം സെക്യൂർഡ് എന്ന് വെച്ചാൽ എല്ലാ ജോബിലും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, എവറി ഗേൾ ഇസ് ഫേസിങ്, അതില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്നിട്ടും ഐ ഫീൽ ദിസ് ഇസ് എ വെരി സെക്യൂർഡ് ആൻഡ് കംഫർട്ടബിൾ ജോബ്, ആൻഡ് പീപ്പിൾ ആർ വെരി കെയറിങ്, ആൻഡ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അവർ എന്തും ഇതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഐ ഹാഡ് എ വെരി നല്ലൊരു ടൈമാണ് ഞാൻ എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ മോനും എപ്പോഴും പറയും, അമ്മയെ ആമിയിൽ വളരെ എൻ്റെ കൂടെയല്ലേ വരുന്നത് എപ്പോഴും.
ഓക്കെ, ഞങ്ങൾക്കറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
ആ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എൻ്റെ നമ്മൾ സർവീസ് കാരണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ഇങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പോകണം, ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കണം എന്നൊക്കെ ഉള്ളൊരു
നെറ്റ്വർക്ക്. ഇപ്പോഴും നിങ്ങളൊരു സോഷ്യൽ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും അവർ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിരിക്കും, നിങ്ങൾ എങ്ങനെയാണ് അവരുമായിട്ടെല്ലാം ഒരു ഇപ്പോഴും നെറ്റ്വർക്ക് സൂക്ഷിക്കുന്നത്?
അവർ എപ്പോഴും കറസ്പോണ്ട് ചെയ്യും. എന്നിട്ട് അവർ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വരുന്ന ടൈമിൽ വരുന്നുണ്ട്, അപ്പൊ ഗെറ്റ് റെഡി, വിൽ ഗോ സംവെയർ. ഒന്നുമില്ലെങ്കിൽ അവര് വരും, ഇങ്ങനെ വരും ചുമ്മാ ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് ഫണ്ണാക്കി നടന്ന് എവിടെയെങ്കിലും പോയി ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെയുള്ളൊരു ഫൺ ലൈഫാണ്. ഇപ്പൊ എല്ലാവർക്കും ഏജ് ഒക്കെ ആയി തുടങ്ങി ആ കമ്പയർഡ് ടു ആ സ്റ്റേറ്റ്.
പലരും പല സ്ഥലങ്ങളിലാണോ?
പല സ്ഥലങ്ങളിൽ എല്ലാം. മെജോറിറ്റി ഞങ്ങൾ 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നതിൽ അതിൽ വി ആർ ഓൺലി 4 ഓഫ് അസ് ഇൻ ഇന്ത്യ. എല്ലാവരും ഔട്ട്സൈഡ്, ഓൾ ആർ ഔട്ട്സൈഡ്.
ഔട്ട്സൈഡ്
യുഎസ്എയിൽ.
അപ്പൊ അവരൊക്കെ നാട്ടിൽ വരുമ്പോ
എല്ലാവരും വരും. വിൽ മീറ്റ്, വി ഫിക്സ് എ പോയിന്റ്. അപ്പൊ എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ളത് പോയിന്റിൽ വി മീറ്റ്, ഗോ ഇൻ ദ മോർണിംഗ്, ഹാവ് ഫുഡ്, ഫൺ, ഗോ ടു ദ ബീച്ച്.
അടിപൊളിയാ,
അടിപൊളിയാ. എന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരികെ പോരും.
ഇപ്പൊ സർവീസിലിരുന്നപ്പോഴത്തെ കഥകളും ഇപ്പോഴത്തെ കഥകളും
അതൊക്കെ പറഞ്ഞ്.
സിനിമ കാണാറുണ്ടോ?
സിനിമ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ്ലി കാണാറില്ല. പക്ഷെ എനിക്ക് ഈ ആർമിയുടെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കാണണം എന്നുണ്ട്. പിന്നെ എന്താ നമ്മളുടെ ഒരു വേറെ ഒന്നുണ്ടല്ലോ, ഒരു ഫൈറ്റിംഗ് ആയിട്ട് എനിക്കത് കാണാൻ മോനോട് പറയാം. മോനെ നേടക്ക ഞാൻ കാണാറില്ല കേട്ടോ, ബേസിക്കലി ഞാൻ കാണാറില്ല.
വായന ഉണ്ടാവും,
വായിക്കും, ഞാൻ വായിക്കും.
ഇത്രയധികം വർക്ക് എക്സ്പീരിയൻസും ചെയ്യുന്ന ഫീൽഡിനെ കുറിച്ചുള്ള അറിവും എക്സ്പെർട്ടീസും ഒക്കെയുള്ള ഒരാൾ ഇവിടെ ന്യൂസിലൻഡിൽ വരുന്നു, ഓക്ലൻഡിൽ മകനോടൊപ്പം താമസിക്കുന്നു, ഇവിടെ ഒരു പക്ഷേ പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ വർക്ക് ഫോഴ്സിൽ ഒരു ഏജ് ഒരു ലിമിറ്റല്ല. അപ്പം ഇത്രയും നോളജബിളായിട്ടുള്ള റിസോഴ്സ്ഫുള്ളായിട്ടൊരാളെ ഇവിടെ ഇവർ റിസീവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിലോട്ട് കയറാൻ താല്പര്യം ഉണ്ടാവുമോ പ്രസന്നയ്ക്ക്?
എനിക്ക് വർക്ക് ഫോഴ്സിൽ കയറാൻ താല്പര്യമുണ്ട്, പക്ഷെ മൈ ഹെൽത്ത് ഡസൻറ്റ് പെർമിറ്റഡ്. പിന്നെ ഞാൻ റിട്ടയറായി 2009 കഴിഞ്ഞപ്പോൾ ഞാൻ ആക്സിഡൻ്റ് ആക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ലിംബിൻ്റെ ഒരു ഷോർട്ടനിങ് ഉണ്ട്. അപ്പോൾ ആ എൻ്റെ മൂവ്മെൻ്റ് എല്ലാം റെസ്ട്രിക്റ്റഡാണ്, എനിക്ക് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും പറ്റുകയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ മോൻ എന്നോട് അന്നേ വിളിച്ച് പറഞ്ഞു, അമ്മ ഇനി യു ഡോണ്ട് ജമ്പ് ഫോർ എനിത്തിങ്, ഡോണ്ട് ഗോ എനിവേർ, ടേക്ക് റെസ്റ്റ് അറ്റ് ഹോം, യു ഹാവ് ഡൺ സഫിഷ്യൻറ്റ്, ചെയ്തു അമ്മ, അത് ധാരാളം മതി, യു ആർ ഗെറ്റിംഗ് യുവർ പെൻഷൻ. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ യു ലിവ്, ദർ ഇസ് നോ, യു എൻജോയ്.
അപ്പൊ ആ ഒരു എൻജോയ്മെന്റ് മൂഡിലാണ് ഇപ്പോ.
ഇപ്പോ സർവീസ് ചെയ്യാൻ മൂഡില്ല, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ് കെയറിങ് ഫോർ എനിബഡി, ഡൂയിങ് സംതിങ് ഫോർ. ഞാൻ പോയി എന്തെങ്കിലും ചെയ്യണം, ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒത്തിരി മനസ്സുണ്ട്. എനിക്ക് പോകണം ഔട്ട് ഓഫ് ദ വേ, പോയി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എനിക്ക്.
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഫിസിക്കലി ഹെൽപ്പ് മാത്രമല്ല, ഇപ്പം ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഈ ഒരു എക്സ്പെർട്ടീസ് വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ, സംശയങ്ങളെന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ അഡ്വൈസ് എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യം ഒരു ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പക്ഷേ പ്രസന്നയ്ക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയേക്കും.
പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഞാൻ ഇന്ന ഇതാണെന്ന് അറിയുമ്പം അവർ എപ്പോഴും ചോദിക്കും, ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചോട്ടെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ. അപ്പം ഞാൻ ചോദിച്ചോളൂ, അതിനിപ്പോൾ ഒന്നും പ്രോബ്ലം ഒന്നും ഇല്ല.
വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ശ്രോതാക്കൾക്കും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാൻ സന്തോഷമാണല്ലോ.
തീർച്ചയായിട്ടും സന്തോഷമാണ്.
അപ്പോൾ മുന്നോട്ട് ഇനി എന്തെങ്കിലും യാത്രകൾ ചെയ്യാനായിട്ട് പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
പോണം, തീർച്ചയായിട്ടും പോണം. ഇങ്ങനെ എനിക്ക് അറൗണ്ട് ദ വേൾഡ് ഒക്കെ ഒന്ന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആദ്യം. പിന്നെ അറൗണ്ട് ദ വേൾഡ് പോകുമ്പോൾ ആദ്യം നമ്മളെ ഇന്ത്യ തന്നെ കണ്ടിട്ടില്ല, ഇന്ത്യ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പോകാനായിട്ട്. ഒന്ന് ഇന്ത്യയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഒന്ന് വെളിയിലോട്ട് മെല്ലെ കിടക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ USA ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്, യു കം ഇയർ, സ്പെൻഡ് ഒരു 10 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്നൊക്കെ വിളിക്കുന്നുണ്ട്.
ഇനി വന്നാൽ മതി ഞങ്ങൾ നോക്കിക്കോളാം
എന്നൊക്കെ പറയും, എപ്പോഴും പറയും വന്നാൽ മതി ഞങ്ങൾ, നമുക്ക് ജോലി അടിച്ച് നടക്കാം കുറച്ച് ദിവസം ഇവിടെ.
വളരെയധികം സന്തോഷം. 1977 മിലിറ്ററി സർവീസിലോട്ട് പോകാനുള്ള, വെറും 20 വയസ്സ് പ്രായമുള്ളപ്പോൾ പോകാനുള്ള ധൈര്യം കാണിക്കുകയും വളരെ വിജയകരമായി 30 വർഷം പൂർത്തിയാക്കുകയും ചെയ്ത് ഇന്നിപ്പോൾ മകനെ കാണാൻ ഓക്ലൻഡിൽ വരുമ്പോൾ മലയാളം എഫ് എം എൽ ശ്രോതാക്കളോട് ഇത്രയും വിശദമായി ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് പറയുകയും ചെയ്തതിനും മുന്നോട്ട് ഓൾ വേൾഡും ഓൾ ഇന്ത്യയും ഒക്കെ കാണാനുള്ള ഭാഗ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലയാളം എഫിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം നന്ദി.
താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടു കിട്ടി. ഇപ്പം നിങ്ങൾക്കൊന്ന് വർത്താനം പറയാനും നിങ്ങളെയൊക്കെ കാണാനും, നിങ്ങൾ വഴി ഐ എം റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ അല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ മലയാളി അസോസിയേഷനായിട്ട് ഇങ്ങനെ സംസാരിക്കാനും നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇതൊക്കെ ഒന്ന് കേൾക്കാനും, നമ്മൾ 104.6 അല്ലേ എഫ് എം, ഇതൊക്കെ കമ്മ്യൂണിറ്റി കേൾക്കുന്നതും അതിലൊക്കെ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. അതായത് ഞങ്ങളുടെ സർവീസിനെ പറ്റി ആൾക്കാർ കേൾക്കും, അധികം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷേ ആമി എന്ന് വിചാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു എപ്പോഴും ഒരു പേടി പോലെയാ. അപ്പോൾ കേട്ട് എല്ലാവരും യങ് ചിൽഡ്രൻ ഗേൾസ് ഉള്ളവരെ തീർച്ചയായിട്ടും ഇതിൽ എൻകറേജ് ചെയ്ത് വിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു. ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് ഒരു ലെഫ്റ്റനന്റ് കേണലിന്റെ ഓർമ്മക്കുറിപ്പിലൂടെ അവസാന ഭാഗം. ലെഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവേലിൽ 3 എപ്പിസോഡുകളിലായി താൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ പ്രവേശിച്ചതിനെ കുറിച്ചും ജോലിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും തരണം ചെയ്ത പ്രതിസന്ധികളെക്കുറിച്ചുമെല്ലാം നമ്മളോട് വിശദീകരിച്ചു. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനും മലയാളം എഫ് എം ഇതുവരെ സംപ്രേഷണം ചെയ്ത മറ്റ് അഭിമുഖങ്ങളും നാടകങ്ങളും സംഗീത പരിപാടികളും ഒക്കെ കേൾക്കുവാൻ മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം.
ഹോംലാൻഡ് ഇന്ത്യന്മാർ തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വെല്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്തു നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിനു മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
മലയാളം എഫ് എം എന്ന ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം 10 വെള്ളിയാഴ്ച രാത്രി 7:25 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരളം തിങ്ങും ആവണ ശ്രീലകം കേരളം.